അപ്പൊസ്തലന്മാരുടെ പ്രവൃത്തികൾ അധ്യായം 16. അദ്ദേഹം ദെർബയിലും ലുസ്ത്രയിലും ചെന്നു. ലുസ്ത്രയിൽ തിമോത്തെയോസ് എന്നുപേരുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു. അയാളുടെ അമ്മ വിശ്വാസിനിയായ ഒരു യഹൂദ സ്ത്രീയും അപ്പൻ ഗ്രീക്കുകാരനുമായിരുന്നു. ലുസ്ത്രയിലും ഇക്കോന്യയിലുമുള്ള സഹോദരരുടെ ഇടയിൽ അയാൾ നല്ല സാക്ഷ്യമുള്ളവനായിരുന്നു. അയാൾ തന്നോടുകൂടി പോരണമെന്ന് പൗലോസ് ആഗ്രഹിച്ചു. അയാളുടെ അപ്പൻ ഗ്രീക്കുകാരനെന്ന് ആ പ്രദേശത്ത് പാർത്തിരുന്ന യഹൂദർ അറിഞ്ഞിരുന്നതുകൊണ്ട് പൗലോസ് അവരെ ഓർത്ത് അയാൾക്ക് പരിച്ഛേദന നടത്തി. അവർ പട്ടണം തോറും സഞ്ചരിക്കുകയും ജനങ്ങൾ അനുസരിക്കേണ്ടതിന് യെരുശലേമിലുള്ള അപ്പൊസ്തലന്മാരും മൂപ്പന്മാരും നൽകിയിരുന്ന നിർദ്ദേശങ്ങൾ അവരെ ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടും എണ്ണത്തിൽ ദിനം പ്രതി വർദ്ധിച്ചും കൊണ്ടിരുന്നു. പൗലോസും കൂടെയുള്ളവരും കൂടി ഫ്രുഗ്യ, ഗലാത്യ എന്നീ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്തു. ഏഷ്യ പ്രവിശ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് അവരെ വിലക്കിയിരുന്നു. മുസ്യയുടെ അതിർത്തിയിലെത്തിയപ്പോൾ അവർ ബിഥുന്യയിലേക്ക് പ്രവേശിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ യേശുവിന്റെ ആത്മാവ് അവരെ അനുവദിച്ചില്ല. അതുകൊണ്ട് അവർ മുസ്യ കടന്ന് ത്രോവാസിലെത്തി.
മക്കദോനിയയിലേക്ക് വന്ന് ഞങ്ങളെ സഹായിക്കണമേ
എന്ന് ഒരു മക്കദോനിയക്കാരൻ നിന്ന് യാചിക്കുന്നതായി പൗലോസ് രാത്രിയിൽ ഒരു ദർശനം കണ്ടു. ദർശനം കണ്ട ശേഷം മക്കദോന്യരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന ബോധ്യത്തിൽ അവിടേക്ക് യാത്ര തിരിക്കുവാൻ ഞങ്ങളുടനെ തയ്യാറായി. ഞങ്ങൾ ത്രോവാസിൽ നിന്ന് കപ്പൽ നീക്കി നേരെ സമത്രോക്കയിലേക്കും പിറ്റേന്നാൾ നവപൊലിയിലേക്കും പോയി. അവിടെ നിന്ന് ഫിലിപ്പിയിലേക്ക് യാത്ര ചെയ്തു. അത് ഒരു റോമൻ കോളനിയും മക്കദോന്യ ജില്ലയിലെ ഒരു പ്രമുഖ നഗരവുമായിരുന്നു. അവിടെ ഞങ്ങൾ കുറേ നാൾ പാർത്തു. ശബ്ബത്ത് ദിവസത്തിൽ ഞങ്ങൾ നഗരവാതിലിന് പുറത്ത് പുഴവക്കത്തേക്ക് ചെന്നു. അവിടെ പ്രാർത്ഥനയ്ക്കൊരു സ്ഥലം കണ്ടെത്താമെന്ന് ഞങ്ങൾ കരുതി. ഞങ്ങൾ അവിടെ ഇരുന്ന് പുഴവക്കത്തുകൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. കേട്ടുകൊണ്ടിരുന്നവരിൽ ലുദിയ എന്നു പേരുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. തുയത്തൈര പട്ടണക്കാരിയായ അവൾ ചുവന്ന പട്ടുവസ്ത്രങ്ങൾ വിൽക്കുന്നവളും ദൈവത്തെ ആരാധിക്കുന്നവളുമായിരുന്നു. പൗലോസിന്റെ സന്ദേശം സ്വീകരിക്കുവാൻ തക്കവണ്ണം കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അവളും കുടുംബാംഗങ്ങളും സ്നാനം ഏറ്റ ശേഷം ഞങ്ങളെ അവളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു.
നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്തയെന്ന് കരുതുന്ന പക്ഷം വന്ന് എന്റെ വീട്ടിൽ പാർക്കണം
എന്ന് അപേക്ഷിച്ച് ഞങ്ങളെ സമ്മതിപ്പിച്ചു. ഒരിക്കൽ ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു അടിമ പെൺകുട്ടിയെ കണ്ടു. അവളെ ഒരാത്മാവ് ബാധിച്ചിരുന്നു. അതിന്റെ സഹായത്താൽ അവൾ ഭാവി പ്രവചിക്കുകയും തന്റെ യജമാനന്മാർക്ക് ധാരാളം പണം സമ്പാദിച്ചു കൊടുക്കുകയും ചെയ്തു പോന്നു. ഈ പെൺകുട്ടി പൗലോസിനെയും ഞങ്ങളെല്ലാവരെയും പിന്തുടരുകയും
ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരാണ്, ഇവർ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാനുള്ള വഴി പറഞ്ഞു തരുന്നു
എന്നിങ്ങനെ വിളിച്ചു പറയുകയും ചെയ്തുകൊണ്ടിരുന്നു. അവൾ ഏറെ നാൾ ഇത് തുടർന്നു. ഒടുവിൽ ശല്യം സഹിക്ക വയ്യാതെ പൗലോസ് അവളുടെ നേർക്ക് തിരിഞ്ഞ് ആ ആത്മാവിനോട്,
ഇവളിൽ നിന്ന് പുറത്തു പോകുവാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു
എന്ന് പറഞ്ഞു. അതാ നിമിഷത്തിൽ തന്നെ അവളെ വിട്ടുപോയി. തങ്ങളുടെ ധനാഗമന മാർഗം നഷ്ടമായി എന്ന് മനസ്സിലാക്കിയ അടിമ പെൺകുട്ടിയുടെ യജമാനന്മാർ പൗലോസിനെയും ശീലാസിനെയും പിടികൂടി അധികാരികളുടെ മുമ്പിൽ നിർത്തേണ്ടതിന് ചന്തസ്ഥലത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. അവരെ ന്യായാധിപന്മാരുടെ മുമ്പിൽ കൊണ്ടുവന്ന്,
ഈ മനുഷ്യർ യഹൂദന്മാരാണ്, റോമക്കാരായ നമുക്ക് അംഗീകരിക്കാനോ ആചരിക്കാനോ നിയമം അനുവദിക്കാത്ത സമ്പ്രദായങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇവർ നഗരത്തിൽ കലക്കമുണ്ടാക്കുന്നു
എന്ന് പറഞ്ഞു. പൗലോസിനും ശീലാസിനും നേരെയുണ്ടായ ആക്രമണത്തിൽ പുരുഷാരവും കൂട്ടുചേർന്നു. അവരുടെ വസ്ത്രം ഉരിഞ്ഞ് അവരെ അടിക്കാൻ ന്യായാധിപന്മാർ കൽപ്പന നൽകി. അങ്ങനെ അവരെ ചാട്ടവാറുകൊണ്ട് നിഷ്ഠൂരമായി അടിപ്പിച്ച ശേഷം കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും കാരാഗ്രഹ പ്രമാണിയോട് അവരെ ഭദ്രമായി സൂക്ഷിക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഉത്തരവിൻ പ്രകാരം അയാൾ അവരെ കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ മൂടറയിലാക്കി അവരുടെ കാൽ നാമത്തിലിട്ട് ബന്ധിച്ചു. അർദ്ധരാത്രിയോടെ പൗലോസും ശീലാസും പ്രാർത്ഥിക്കുകയും ദൈവത്തിന് സ്തുതിഗീതങ്ങൾ പാടുകയും ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് ശക്തമായൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. ഉടൻ തന്നെ കാരാഗ്രഹവാതിലുകൾ മലർക്കെ തുറന്നു. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു. കാരാഗ്രഹ പ്രമാണി ഉണർന്നു. വാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ടിട്ട് തടവുകാർ രക്ഷപ്പെട്ടുപോയി എന്ന് വിചാരിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ പൗലോസ്,
താങ്കൾക്ക് ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെയുണ്ട്
എന്ന് വിളിച്ചു പറഞ്ഞു. അയാൾ വിളക്ക് കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു. അകത്തേക്ക് ഓടിച്ചെന്ന് വിറച്ചുകൊണ്ട് പൗലോസിന്റെയും ശീലാസിന്റെയും മുമ്പാകെ വീണു. അനന്തരം അവരെ പുറത്തു കൊണ്ടുവന്നിട്ട്,
യജമാനന്മാരെ, രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യും
എന്നവരോട് ചോദിച്ചു. അതിനവർ,
കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ രക്ഷപ്രാപിക്കും, നീയും നിന്റെ കുടുംബവും തന്നെ
എന്നുത്തരം പറഞ്ഞു. പിന്നീടവർ അയാളോടും അയാളുടെ കുടുംബത്തിലുള്ള എല്ലാവരോടും കർത്താവിന്റെ വചനം പ്രസംഗിച്ചു. രാത്രിയുടെ സമയത്ത് തന്നെ അയാൾ അവരെ കൂട്ടിക്കൊണ്ടുപോയി. അവരുടെ മുറിവുകൾ കഴുകി. എത്രയും വേഗം അയാളും കുടുംബത്തിലുള്ള എല്ലാവരും സ്നാനമേറ്റു. കാരാഗ്രഹ പ്രവാണി അവരെ തന്റെ വീട്ടിൽ കൊണ്ടുചെന്ന് അവർക്ക് ഭക്ഷണം തയ്യാറാക്കി കൊടുത്തു. ദൈവത്തിൽ വിശ്വസിപ്പാനിടയായതിൽ അയാൾ കുടുംബങ്ങളെല്ലാവരോടും ചേർന്ന് ആനന്ദിച്ചു. നേരം പുലർന്നപ്പോൾ ന്യായാധിപന്മാർ കാരാഗ്രഹ പ്രമാണിയുടെ അടുത്തേക്ക് സേവകരെ അയച്ചു.
ആ മനുഷ്യരെ വിട്ടയച്ചേക്കുക
എന്ന് പറഞ്ഞു.
താങ്കളെയും ശീലാസിനെയും വിട്ടയക്കണമെന്ന് ന്യായാധിപന്മാർ കൽപ്പിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് പോകാം, സമാധാനത്തോട് പോകുവിൻ
എന്ന് പറഞ്ഞു. എന്നാൽ പൗലോസ് സേവകരോട്,
റോമ പൗരന്മാരായ ഞങ്ങളെ വിചാരണ കൂടാതെ അവർ പരസ്യമായി അടിപ്പിക്കുകയും തടവിലാക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ രഹസ്യമായി ഞങ്ങളെ പറഞ്ഞയക്കുന്നുവോ? അങ്ങനെയല്ല, അവർ തന്നെ വന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുപോകട്ടെ
എന്ന് പറഞ്ഞു. സേവകർ ഇക്കാര്യം ന്യായാധിപന്മാരെ അറിയിച്ചു. പൗലോസും ശീലാസും റോമ പൗരന്മാരെന്ന് കേട്ടിട്ടവർ സംഭ്രമിച്ചു. അവർ വന്ന് അവരെ സമാധാനിപ്പിച്ച് കാരാഗ്രഹത്തിന് പുറത്തേക്ക് ആനയിക്കുകയും നഗരം വിട്ടുപോകണമെന്ന് അവരോട് അപേക്ഷിക്കുകയും ചെയ്തു. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്ന് ലുദിയായുടെ വീട്ടിലേക്ക് പോയി. അവിടെ അവർ സഹോദരരെ കണ്ട് ധൈര്യപ്പെടുത്തി. പിന്നീട് അവർ യാത്രയായി.